ഓം ശാന്തി. 6/10/2024. ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനായി തന്റെയും മറ്റുള്ളവരുടെയും വൃത്തിയെ പോസിറ്റീവ് ആക്കും. ഇന്ന് വിശ്വമംഗളകാരിയായ ബാബ്ദാദ തന്റെ നാനാഭാഗത്തുമുള്ള കുട്ടികളെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളുടെയും മനസ്സിന്റെ ഉണർവ് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഈയൊരു ലക്ഷ്യമാണുള്ളത്, എത്രയും പെട്ടെന്ന് ബാബയ്ക്ക് സമാനമായി തീരണം. ലക്ഷ്യത്തെ കണ്ട്, ധൈര്യത്തെ കണ്ട്, ശ്രേഷ്ഠമായ സങ്കല്പത്തെ കണ്ട് ബാബ്ദാദ സന്തുഷ്ടമാണ്. അതിനോടൊപ്പം ബാബ കാണുന്നു, ലക്ഷ്യം എല്ലാവരുടെയും വളരെ ഉയർന്നതാണ്. എന്നാൽ പ്രത്യക്ഷ രൂപത്തിൽ ലക്ഷണം നമ്പർ വൈസാണ്. ലക്ഷ്യവും ലക്ഷണവും സമാനമാവുക അർത്ഥം ബാബയ്ക്ക് സമാനമാവുക എന്നതാണ്. ആരെല്ലാമാണോ സേവനത്തിന്റെ വേദിയിൽ നിമിത്തമായ കുട്ടികൾ, അവർ സദാ ഒരേയൊരു സങ്കല്പത്തിലാണിരിക്കുന്നത്. ബാബയുടെ പ്രത്യക്ഷത എപ്പോഴും ഉണ്ടാകുന്നു. എങ്ങനെ ചെയ്യും ഇങ്ങനെയുള്ള സങ്കല്പമല്ല ഉണ്ടാകുന്നത്? ബാബ കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികളെ, താങ്കൾ എപ്പോഴും സമ്പന്നവും സമ്പൂർണവുമായി സ്വയത്തെ പ്രത്യക്ഷപ്പെടുത്തുമോ? ബാബയുടെ ചോദ്യം കുട്ടികളോടാണ്. അതിന്റെ തീയതി എപ്പോൾ നിശ്ചയിക്കും? അതോ ആ തീയതി നിശ്ചയിക്കാൻ സാധിക്കില്ലേ? ഡബിൾ വിദേശികൾ പറയാറുണ്ട്, ഏതെങ്കിലും പ്രോഗ്രാമിന്റെ തീയതി ഒരു വർഷം മുമ്പ് നിശ്ചയിക്കാറുണ്ട്, അങ്ങനെയല്ലേ? അപ്പോൾ ബാബ പറയുന്നത്, സ്വയത്തെ പ്രത്യക്ഷപ്പെടുത്തുന്ന തീയതി നിശ്ചയിച്ചു. ഒരുപാട് മീറ്റിംഗുകൾ നടത്തിയല്ലോ, നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇന്ന് ഈ മീറ്റിംഗ്, നാളെ ഈ മീറ്റിംഗ്. ഇന്ന് നോക്കൂ, 3 മീറ്റിംഗ് പങ്കെടുക്കുന്നവരാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം വളരെ നല്ലതാണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെ മീറ്റിംഗിന്റെ തീയതി നിശ്ചയിക്കൂ. എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ പറയണം, പ്രവർത്തിക്കണം. സങ്കല്പം, വാക്ക്, കർമ്മം, ഇവ 3 ശ്രേഷ്ഠ ലക്ഷ്യമാക്കി മാറ്റിയിരിക്കണം. ബാബ്ദാദ കാണുന്നുണ്ട്, ഇവരെല്ലാവരും വിശ്വമംഗളത്തിനെ നിമിത്തമായ കുട്ടികളാണ്. സർവാത്മാക്കളുടെയും മംഗളകാരികൾ പ്രത്യക്ഷ രൂപത്തിൽ വേദിയിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഓരോരുത്തരും ഇതിനുള്ള ഗുപ്തമായ പുരുഷാർത്ഥത്തിലും ലഹരിയിലുമാണ്. എന്നാൽ ഈ വിശേഷ സങ്കല്പത്തിന്റെ ലഹരിയിൽ എപ്പോഴാണ് മുഴുങ്ങുന്നത്? ലഹരിയുമുണ്ട്. എന്നാൽ നിരന്തരം ഈ സങ്കല്പത്തെ സമ്പന്നമാക്കുന്ന കാര്യത്തിൽ മുഴുകിയിരിക്കണം. അതായത് നിരന്തരം ഇതേ സങ്കല്പത്തെ പൂർത്തീകരിക്കാനുള്ള പ്രത്യക്ഷ സ്വരൂപത്തിലാണ്. ഇപ്പോൾ സങ്കല്പവും വാക്കും കർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തന്നെ സംഭവിക്കേണ്ടത് തന്നെയാണ്. കുട്ടികൾ തന്നെ പ്രവർത്തിക്കണം. ബാബ കുട്ടികളുടെ നട്ടെല്ലായുണ്ട്. അപ്പോൾ ബാബ്ദാദ കാണുന്നു, ഏറ്റവും അധികം തീവ്രഗതിയുടെ സേവനമാണ് വൃത്തിയിലൂടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുക എന്നത്. വൃത്തി വളരെ തീവ്രമായ റോക്കറ്റിനേക്കാളും വേഗതയുള്ളതാണ്. വൃത്തിയിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. എവിടെ വേണമോ എത്ര ആത്മാക്കളോടായാലും വൃത്തിയിലൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എത്തിച്ചേരുവാൻ സാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം, വൃത്തിയിലൂടെ സേവനം ചെയ്യുന്ന കാര്യത്തിൽ വിഘ്നം സൃഷ്ടിക്കുന്നു. വൃത്തിയിലൂടെയാണ് വൈബ്രേഷൻ വ്യാപിപ്പിക്കുന്നത്. താങ്കളുടെ ജഡചിത്രങ്ങൾ ഇപ്പോൾ വരെയും അവസാനത്തെ ജന്മം വരെയും വൈബ്രേഷനിലൂടെയാണ് സേവനം ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലേ? ഡബിൾ വിദേശികൾ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. എന്തുകൊണ്ടെന്നാൽ താങ്കളുടെ തന്നെ ജഡചിത്രമല്ലേ? കുമാരിമാർ പറയൂ, ഡബിൾ വിദേശികളുടെ ക്ഷേത്രമാണോ അതോ ഭാരതത്തിലുള്ളവരുടെ മാത്രം ക്ഷേത്രമാണോ? എല്ലാവരുടെയും ക്ഷേത്രമാണ്. നല്ലത്, ആശംസകൾ. ക്ഷേത്രങ്ങളിലുള്ള മൂർത്തികൾ പ്രത്യക്ഷത്തിൽ വൈബ്രേഷനിലൂടെയാണ് സേവനം ചെയ്യുന്നത്. അതായത് താങ്കൾ ആത്മാക്കൾ ക്ഷേത്രങ്ങളിലെ മൂർത്തികൾ സേവനം ചെയ്യുന്നു. എത്ര ഭക്തർക്കാണ് ഈ വൈബ്രേഷനിലൂടെ തന്റെ ഇച്ഛകൾ പൂർത്തിയാക്കുന്നത്? അതിനാൽ അല്ലയോ ചൈതന്യമൂർത്തികളെ, ഇപ്പോൾ തന്റെ ശുഭഭാവനയുടെ വൃത്തി, ശുഭകാമനയുടെ വൃത്തിയിലൂടെ വായുമണ്ഡലത്തിലേക്ക് വൈബ്രേഷൻ വ്യാപിപ്പിക്കും. പക്ഷി പക്ഷി എന്ന് പറയരുത്, നല്ലതായി തോന്നുന്നില്ലേ, എന്നാലും പറയേണ്ടി വരികയാണ്. പാണ്ഡവരോട് ചോദിക്കട്ടെ, പക്ഷി എന്ന വാക്ക് നല്ലതായി തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലല്ലോ. പക്ഷേ പക്ഷി എന്നാണോ അതോ അതില്ലാതായോ? ഇതിനായുള്ള സഹജവിധിയാണ്, ആദ്യം ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ പരിശോധിക്കും. ഒരു സെക്കൻഡിൽ പരിശോധിക്കുവാൻ സാധിക്കുമോ? ഇപ്പോൾ തന്നെ ചെയ്യും. സെക്കൻഡ് നൽകട്ടെ, അതോ പറയാൻ തന്നെ സെക്കൻഡ് വേണമോ? ഇപ്പോൾ അവനവന്റെ ഉള്ളിൽ പരിശോധിക്കും. എന്റെ വൃത്തിയിൽ ഏതെങ്കിലും ആത്മാവിനെ പ്രതിയെങ്കിലും നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടോ? വിശ്വത്തെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തേണ്ടേ? എന്നാൽ തന്റെ മനസ്സിൽ ഒരാത്മാവിനെ പ്രതിയെങ്കിലും വ്യർത്ഥമായ വൈബ്രേഷൻ അഥവാ അസത്യമായതുണ്ടെങ്കിൽ അവർക്ക് വിശ്വത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ല. വിഘ്നം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രയത്നിച്ച് സമയമെടുക്കേണ്ടതായി വരുന്നു. വായുമണ്ഡലത്തിൽ ശക്തി നിറയുകയില്ല. പലരും പറയാറുണ്ട് ഇത് അങ്ങനെ തന്നെയാണെന്ന്. അതിനാൽ വൈബ്രേഷൻ ഉണ്ടാകുമല്ലോ. ബാബയ്ക്ക് പോലും ജ്ഞാനം നൽകാറുണ്ട്. ബാബ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയുകയില്ല. ആ ആത്മാവ് അങ്ങനെ തന്നെയാണ്. എന്നാൽ ബാബ ചോദിക്കുന്നത് ഇതാണ്, അവർ മോശമാണ്, തെറ്റാണ്, കാര്യം ശരി തന്നെ. എന്നാൽ മോശമായതിനെ തന്റെ ചിത്തിൽ വെക്കാനുള്ള അനുമതി ബാബ നൽകിയിട്ടുണ്ടോ? ഇതിന് ബാബ അനുമതി നൽകിയിട്ടില്ലെന്ന് ആരാണോ മനസ്സിലാക്കുന്നത്? അവർ കൈയുയർത്തു. ടി വിയിൽ കാണിക്കൂ, താങ്കൾ കാണുന്നില്ലേ? ശരി, കൈ ഉയർത്തിയത് ഓർമ്മയിൽ വെക്കണം. ഡബിൾ വിദേശികൾ കൈകൾ ഉയർത്തിയോ? ഇതെല്ലാം ബാബ്ദാദിയുടെ ടിവിയിൽ വരുന്നുണ്ട്. ഏതുവരെ ഓരോ ബ്രാഹ്മണ ആത്മാവിന്റെ വൃത്തിയിലും എങ്ങനെയുള്ള ആത്മാവിനെ പ്രതിയാണെങ്കിലും നെഗറ്റീവ് ഭാവനയുണ്ടോ അവർക്ക്? വിശ്വമംഗളത്തെ പ്രതി വൃത്തിയിലൂടെ വായുമണ്ഡലത്തിൽ വൈബ്രേഷൻ വ്യാപിപ്പിക്കുവാൻ സാധിക്കില്ല. ഇത് പക്കയായി മനസ്സിലാക്കണം. എത്ര തന്നെ സേവനം ചെയ്താലും ദിവസേന 8-8 പ്രഭാഷണം നടത്തിയാലും യോഗ ശിബിരം നടത്തിയാലും പല പ്രകാരത്തിലുള്ള കോഴ്സുകൾ കൊടുത്താലും മറ്റുള്ളവരെ പ്രതി തന്റെ വൃത്തിയിൽ പഴയതും മോശവുമായ വൈബ്രേഷൻ വെക്കരുത്. ശരി, അവർ മോശമായിരിക്കും, വളരെയധികം ആക്ഷേപിക്കുന്നവരായിരിക്കും, വളരെയധികം പേർക്ക് ദുഃഖം നൽകുന്നവരായിരിക്കും. അപ്പോൾ താങ്കൾ അവർ ദുഃഖം നൽകുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം അവരെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യത്തിൽ സഹയോഗിയായിക്കൂടെ? ദുഃഖത്തിൽ സഹായിക്കേണ്ടതായ ആവശ്യമില്ല, അതിനെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യത്തിലാണ് സഹായിക്കേണ്ടത്. ഇനി പരിവർത്തനപ്പെടുത്തുകയില്ലെന്ന് താങ്കൾ മനസ്സിലാക്കുന്ന ആത്മാവുണ്ടെങ്കിൽ താങ്കളുടെ തീരുമാനം അവർ പരിവർത്തനപ്പെടില്ല എന്നായിരിക്കും. എന്നാൽ സംഖ്യാക്രമമാണല്ലോ. അവർ പരിവർത്തനപ്പെടില്ലെന്ന് താങ്കൾക്ക് ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല. താങ്കൾക്ക് തീരുമാനം പറയേണ്ട ആവശ്യമില്ല, അതിന് ബാബയുണ്ടല്ലോ. താങ്കളെല്ലാവരും പരസ്പരം ജഡ്ജ് ആവുകയാണ്. ബാബയും അത് കാണുന്നു. ഇവർ ഇങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണെന്ന് ബ്രഹ്മബാബയിൽ പ്രത്യക്ഷമായ കണ്ട കാര്യമിതാണ്. ഇടയ്ക്കിടെ തെറ്റ് ചെയ്യുന്ന ആത്മാവാണെങ്കിലും ബാബ്ദാദ സർവ്വ കുട്ടികൾക്കും സ്നേഹസ്മരണകൾ നൽകി സർവരുടെയും മധുരമെന്ന് പറഞ്ഞ് 2-4 പേർ കയ്പുള്ളതും ബാക്കിയുള്ളവർ മധുരമെന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ടും അങ്ങനെയുള്ള ആത്മാവിനെ പ്രതി സദാ ദയാമനസ്കരായി ക്ഷമാസാഗരനായി മാറി താങ്കൾ തന്റെ വൃത്തിയിൽ ഏതെങ്കിലും ആത്മാവിനെ പ്രതി നെഗറ്റീവ് ഭാവന വയ്ക്കുന്നു എങ്കിൽ അതിൽ താങ്കൾക്ക് എന്താണ് നേട്ടം? അഥവാ താങ്കൾക്ക് ഈ കാര്യത്തിൽ നേട്ടമുണ്ടെങ്കിൽ വയ്ക്കാനുള്ള അനുമതിയുണ്ട്, അഥവാ നേട്ടമില്ല, പരവശ്യതയാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ കാര്യം വീണ്ടും മുന്നിലേക്ക് വരുന്നു. ബാബ്ദാദ കാണുന്നു. ആ സമയത്ത് അവരുടെ മുഖം കണ്ണാടിയിൽ നോക്കണം. അപ്പോൾ ഏത് കാര്യത്തിലാണോ നമുക്ക് ഒരു നേട്ടവും ഇല്ലാത്തത്, ജ്ഞാനിയാവുക എന്നത് വേറെ കാര്യം. വിവേകമുണ്ട്, ഇത് ശരിയാണ്, ഇത് തെറ്റാണെന്നുള്ളത്. ജ്ഞാനിയാവുന്നത് തെറ്റല്ല, എന്നാൽ അതിനെ വൃത്തിയിൽ ധാരണ ചെയ്യുന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ സ്വയം മൂഡ് ഓഫ് ആകുന്നു, വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്നു, ഓർമ്മയുടെ ശക്തി കുറയുന്നു, നഷ്ടമുണ്ടാകുന്നു. പ്രകൃതിയെ പാവനമാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് ആത്മാക്കളുടെ കാര്യമല്ലേ? വൃത്തി, വൈബ്രേഷൻ, വായുമണ്ഡലം, ഇവ മൂന്നിലും സംബന്ധമുണ്ട്. വൃത്തിയിലൂടെ വൈബ്രേഷൻ ഉണ്ടാകുന്നു, വൈബ്രേഷനിലൂടെ വായുമണ്ഡലം. മുഖ്യമായത് വൃത്തിയാണ്. അഥവാ എത്രയും പെട്ടെന്ന് ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകണമെങ്കിൽ പ്രയത്നവും തീവ്രഗതിയിൽ ചെയ്യണം. എല്ലാവരും തന്റെ വൃത്തിയിൽ സ്വയത്തെ പ്രതി, മറ്റുള്ളവരെ പ്രതി പോസിറ്റീവായ ധാരണ ചെയ്യണം. ജ്ഞാനികളായി തീർച്ചയായി മാറണം. എന്നാൽ തന്റെ മനസ്സിൽ നെഗറ്റീവ് ധാരണ ചെയ്യരുത്. നെഗറ്റീവ് അർത്ഥം അഴുക്കാണ്. ഇപ്പോൾ വൃത്തിയെ ശക്തിശാലിയാക്കി മാറ്റൂ. വൈബ്രേഷൻ ശക്തിശാലിയാക്കൂ. വായുമണ്ഡലം ശക്തിശാലിയാക്കൂ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും അനുഭവം ചെയ്തതല്ലേ? വാക്കുകളിലൂടെയുള്ള പരിവർത്തനം, ശിക്ഷണങ്ങളിലൂടെയുള്ള പരിവർത്തനം മന്ദഗതിയിലായിരിക്കുമെന്നുള്ളത് പരിവർത്തനം സംഭവ്യമാണ്, എന്നാൽ മന്ദഗതിയിലാണ്. അഥവാ താങ്കൾ തീവ്രഗതിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വിവേകശാലിയായി, ക്ഷമാസ്വരൂപമായി, ദയാമനസ്കരായി, ശുഭഭാവന, ശുഭകാമനയിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തും. താങ്കൾ പ്രത്യക്ഷത്തിൽ കണ്ടതല്ലേ ആരെല്ലാമാണോ മധുബനിലേക്ക് വരുന്നത്? അവർ ഏറ്റവും കൂടുതൽ ഏത് കാര്യത്തിലാണ് പ്രഭാവിതരാകുന്നത്? വായുമണ്ഡലത്തിൽ. ഇവിടെയും എല്ലാവരും സംഖ്യാക്രമത്തിലാണെങ്കിൽ പോലും ഇവിടെ ബ്രഹ്മബാബയിലൂടെയും കർമ്മഭൂമിയാണ്, ബാബ്ദാദിയുടെ വരധാനി ഭൂമിയാണ്. അത് വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്നു. അനുഭവമല്ലേ? അപ്പോൾ വൈബ്രേഷനിലൂടെ വായുമണ്ഡലത്തെ നിർമ്മിക്കുക. ഇതാണ് തീവ്രഗതിയിൽ ഹൃദയത്തിൽ പതിയുക. വായുമണ്ഡലം ഹൃദയത്തിൽ ആഴ്ന്നു പതിയുന്നു. കേൾവിപ്പെട്ട കാര്യങ്ങൾ പിന്നെയും മറക്കുന്നു. എന്നാൽ വായുമണ്ഡലത്തിന്റെ പ്രഭാവം ഹൃദയത്തിൽ പതിയുന്നു. അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല, അങ്ങനെയല്ലേ? അപ്പോൾ ബാബ്ദാദ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യക്ഷത എപ്പോൾ ഉണ്ടാകുന്നു? പരസ്പരം ആത്മീയ സംഭാഷണം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. നല്ലതാണ്. പാണ്ഡവർ പറയൂ, ഇനി എന്ത് ചെയ്യണമെന്ന്. വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കണം. സേവാകേന്ദ്രത്തിന്റെ വായുമണ്ഡലമാണെങ്കിലും ഏത് തന്നെ സ്ഥാനമാണെങ്കിലും അത് പ്രവൃത്തി മാർഗത്തിലൂടെയാണെങ്കിലും വായുമണ്ഡലം ശക്തിശാലിയായി നാനാവശത്തെയും വായുമണ്ഡലം സമ്പൂർണ്ണ നിർവിഘ്നമാണെങ്കിൽ എല്ലാവരും ദയാമനസ്കരാണ്. ശുഭഭാവന, ശുഭകാമന സമ്പന്നരാണെങ്കിൽ പ്രത്യക്ഷതയ്ക്കായി ഒട്ടും വൈകുകയില്ല. ഇപ്പോൾ ബാബ്ദാദ നൽകിയ തീയതി ബാബ്ദാദയ്ക്ക് ഓർമ്മയുണ്ട്. കണക്ക് ചോദിക്കുമല്ലോ, ഓരോരുത്തരും തന്റെ കണക്ക് വയ്ക്കുമല്ലോ. അപ്പോൾ കണക്കെടുക്കുമ്പോൾ ബാബ്ദാദ പരിശോധിക്കുന്നത് ഇതാണ്: വൃത്തിയിൽ ദൃഷ്ടിയിൽ, വാക്കിൽ ദയാമനസ്കത, ശുഭഭാവന, ശുഭകാമന സമ്പന്ന ആത്മാവായി എത്രത്തോളമായി കഴിഞ്ഞു? ഇനിയും 15 ദിവസമുണ്ടല്ലോ, കൂടുതലാണ്. ശരി, ആരെല്ലാമാണോ ചെയ്യാത്തത് അവർ 15 ദിവസം കൊണ്ട് ചെയ്താലും പാസ്സാകുന്നതാണ്. കഴിഞ്ഞുപോയതിനെ ബിന്ദു വയ്ക്കൂ. ദയയുടെ സിന്ധു ആയിത്തീരും, ക്ഷമയുടെ സിന്ധു ആയിത്തീരും. എല്ലാവരും കേട്ടല്ലോ. ശരി, 3 മിനിറ്റിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്പാർക്ക് വിങ്ങിൽ വന്നവർ കൈ ഉയർത്തും. വളരെയധികം നല്ലത്. ഇപ്പോൾ ഈ വിഷയത്തിനുമേൽ ഗവേഷണം നടത്തൂ. എങ്ങനെ വായുമണ്ഡലത്തെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കുവാൻ സാധിക്കും? ഗവേഷണം നടത്തുന്നില്ലേ? ഇങ്ങനെയൊരു വായുമണ്ഡലം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിയിൽ വെക്കണം? എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം? എങ്ങനെ സംബന്ധ സമ്പർക്കത്തിലേക്ക് വരണം? നല്ലതാണ്. എല്ലാവരും സ്വയത്തെ ബിസിയാക്കി വെക്കുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. എന്നാൽ ബാബ്ദാദ ആ ഒരു അനുഭവം പ്രത്യക്ഷത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നു? അതിന്റെ റിസൾട്ട് എന്താണ്? അഥവാ ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുവെങ്കിൽ എന്തെല്ലാം നേരിടേണ്ടതായി വന്നു? ഇത് പ്രത്യക്ഷത്തിൽ അനുഭവം ചെയ്യണം. അല്ലാതെ പോയിന്റ്സിലൂടെ ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് മാത്രം എഴുതിയിട്ടു കാര്യമില്ല. അനുഭവം ചെയ്ത് മാതൃകയായി കാണിക്കും. എന്നാൽ ഈ ഉദാഹരണം എല്ലാവർക്കും സഹയോഗം നൽകുന്നു. ശരിയല്ലേ? ഇവർ നിമിത്തമല്ലേ നല്ലത്? ഇനിയും 15 ദിവസം ഉണ്ടല്ലോ, അവസാനമായിട്ടില്ല. ഒരുപാട് കഴിഞ്ഞു, എന്നാൽ കുറച്ച് അവശേഷിക്കുന്നു. അപ്പോൾ സ്പാർക്കുകാർ ഇതുപോലെ പ്രത്യക്ഷത്തിൽ ചെയ്തു കാണിക്കും, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ശരിയല്ലേ? ചെയ്യാൻ സാധിക്കുമോ? വളരെ നല്ലത്. രണ്ടാമത്തെ മീറ്റിംഗ് ട്രാൻസ്പോർട്ട്, അതായത് ഗതാഗത വിങ്ങിന്റേതാണ്. ട്രാൻസ്പോർട്ടിലുള്ളവർ എല്ലാവർക്കും സുഖം നൽകുന്നു. ട്രാൻസ്പോർട്ടിലുള്ളവർ കൈകൾ ഉയർത്തു, നല്ലത്. സഹോദരിമാരുമുണ്ടല്ലോ, സഹോദരിമാരില്ലാത്ത ഗതിയില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടിലുള്ളവർ എന്തു ചെയ്യും? കേവലം യാത്ര ചെയ്യിക്കുകയാണോ? ട്രാൻസ്പോർട്ടിലുള്ളവർ പരസ്പരം ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടാക്കും, ഏതൊരാത്മാവിനെയും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് മറികടത്തി കുറച്ചു സമയത്തേക്കാണെങ്കിലും ശാന്തിയുടെ യാത്ര ചെയ്യിക്കാൻ സാധിക്കണം. ശരി, പരംധാമം വരയ്ക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ തന്നെ ശാന്തിയുടെ യാത്ര ചെയ്യിക്കാൻ സാധിക്കുമല്ലോ. മറ്റുള്ള പദ്ധതികളെല്ലാം ധാരാളം ഉണ്ടാക്കും. നാനാപ്രകാരത്തിലുള്ള യാത്രകൾ നടത്തുന്നവരെല്ലാം ബാബയുടെ സന്ദേശം എത്തിക്കുന്നുണ്ട്. എത്തിക്കുക തന്നെ വേണം. ഏതൊരു വിഭാഗത്തിലുള്ളവരും സന്ദേശം ലഭിക്കാതെ അവശേഷിക്കരുത്. ഓരോ വിഭാഗത്തിലും സേവനം നടക്കുന്നത് നല്ലതാണ്. ആർക്കും പരാതിയുണ്ടാകില്ലല്ലോ. ഏതൊരു വിഭാഗവും അവശേഷിക്കരുത്. ഓരോരുത്തരും തന്റേതായ വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉണർവ് വെക്കുന്നുണ്ടല്ലോ. ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഏതെല്ലാം വിഭാഗത്തിലുള്ളവരാണ് വന്നിരിക്കുന്നത്? എത്ര സമയമായി ഈ വിങ് രൂപീകരിച്ചിട്ട്? 1-2 വർഷമായോ അതോ അതിൽ കൂടുതലാണോ? അപ്പോൾ ഈ വിഭാഗത്തിന്റെ സേവനം തുടങ്ങിയിട്ട് 10-12 വർഷങ്ങളായോ? വളരെ നല്ലത്. ഒരുപാട് സമയമായല്ലോ. ഈ വിഭാഗത്തിലുള്ളവരെ പ്രതി ബാബ്ദാദയ്ക്ക് ഒരു സങ്കല്പമുണ്ട്. ബാബ്ദാദ 2-3 തവണ പറഞ്ഞിരുന്നു, എന്നാൽ അത് സംഭവിച്ചില്ല. ഓരോ വിങ്ങിലുള്ളവരും ആരാണെങ്കിലും എത്ര സമയം സേവനം ചെയ്തുവോ ഓരോ വിങ്ങിലെയും വിശേഷ സേവാധാരികൾ, അവർ സഹയോഗികളാകാം, പകുതിയോഗികളാകാം, ഇടയ്ക്കിടെ വരുന്നവരാകാം, നിരന്തരം വരുന്നവരാകില്ല. അങ്ങനെ ഓരോ വിങ്ങിലുള്ളവരും കുറഞ്ഞത് 5 പേരെങ്കിലും മുന്നോട്ട് വരണം. മധുബനിലേക്ക് 10-12 പേരാണെങ്കിലും കുറഞ്ഞത് 5 പക്കാ സഹയോഗികളെ മുന്നിലേക്ക് കൊണ്ടുവരും. നല്ല സഹയോഗികൾ സേവനത്തിന് നിമിത്തമായ 5 പേരെ കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ? കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരും. എപ്പോൾ കൊണ്ടുവരണം? അത് ദാദിമാർ പറയും. ബാബ്ദാദയുടെ പ്രോഗ്രാം നടക്കുമ്പോൾ കൊണ്ടുവരും. അവർ ബാബ്ദാദയുമായി മിലനം നടത്തുവാൻ യോഗ്യരും കൂടിയായിരിക്കണം. 5 പേരെ എന്തായാലും കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. ഇത് കൂടുതലൊന്നുമില്ല, കേവലം 5 പേർ. പിന്നീട് അവരെ ദാദിമാർ പാസാക്കും. ഇഞ്ചിനീയേഴ്സ് എഞ്ചിനീയർമാരുടെ ജോലി തന്നെ പ്ലാനുകൾ ഉണ്ടാക്കുക എന്നതാണല്ലോ. അപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിനുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടാക്കിയോ? അതോ കേവലം സേവനത്തിന്റെ മാത്രമാണോ? എഞ്ചിനീയർമാർക്ക് ഓരോ മാസവും തീവ്ര പുരുഷാർത്ഥത്തിനുള്ള പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ നൽകൂ, ബാക്കി ദാദിമാർ തീരുമാനിക്കും. ദാദിമാർ താങ്കളുടെ കൂട്ടുകാരാണ്. എന്നാൽ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും ഇവർക്ക് ഇത്രയും പെട്ടെന്ന് പുതിയ ലോകം സ്ഥാപിതമാകുവാനുള്ള പദ്ധതികൾ ഉണ്ടാക്കണം. ഈയൊരു കാര്യത്തിനായുള്ള മീറ്റിംഗുകൾ ഉണ്ടാകണം. പദ്ധതികൾ രൂപീകരിക്കണം. എപ്പോൾ വരെ? ഏതെങ്കിലും തീവ്രഗതിയുടെ പ്ലാനുകൾ ഉണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ഇത് തന്നെയാണല്ലോ. നമ്മുടെ രാജ്യം എത്രയും പെട്ടെന്ന് വരണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കും. സേവനത്തിലും കുറച്ചു സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് സഫലത പ്രത്യക്ഷത്തിൽ കാണപ്പെടണം. ഇതുപോലൊരു പദ്ധതി ഉണ്ടാക്കില്ലേ? അവസാനത്തെ ബാബ മിലനത്തിൽ എല്ലാവരും റിപ്പോർട്ടുകൾ കേൾപ്പിക്കണം. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും സഫലതയെ തീവ്രമാക്കാനുള്ള എന്തെല്ലാം പദ്ധതികളുണ്ടാക്കി. കേവലം പ്ലാനുകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, 15 ദിവസം അതിന്റെ അഭ്യാസം ചെയ്യണം, പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരണം. ശരിയല്ലേ? ഇപ്പോൾ പ്രത്യക്ഷത്തിലേക്ക് വരേണ്ട. പലരും ഇത് തന്നെയാണ് പറയുന്നത്. ബാബ്ദാദ എല്ലാവരുടെയും ആത്മീയ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പ്രത്യക്ഷതയുണ്ടാകണമെന്നാണ്. ബാബയും താങ്കളിലൂടെയല്ലേ പ്രത്യക്ഷപ്പെടുക? ശരി, ഇപ്പോൾ തന്നെ തന്റെ വൃത്തിയെ ഏകാഗ്രമാക്കുവാൻ സാധിക്കുമോ? എവിടെയും വൃത്തി ചഞ്ചലപ്പെടരുത്. അചഞ്ചലവും ഏകാഗ്രവും ശക്തിശാലിയുമായിരിക്കണം. ബാബ്ദാദ ഡ്രിൽ ചെയ്യിപ്പിച്ചു. ശരി, നാനാവശത്തുമുള്ള എല്ലാ സേവാധാരി കുട്ടികൾക്കും സദാ തന്റെ ശ്രേഷ്ഠമായ വൈബ്രേഷനിലൂടെ സേവ ചെയ്യുന്ന, തീവ്രഗതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികൾക്കും സദാ ക്ഷമയുടെ മാസ്റ്റർ സാഗറിന് സദാ ശുഭഭാവന ശുഭകാമനയിലൂടെ വളരെയധികം ദുർബലമായ ആത്മാക്കളെയും ശക്തിശാലിയാക്കി മാറ്റുന്ന അങ്ങനെയുള്ള മാസ്റ്റർ സർവശക്തരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെയധികം സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം: സമയമനുസരിച്ച് ഓരോ കാര്യത്തിലും സഫലത പ്രാപ്തമാക്കുന്ന ജ്ഞാനീത്തു യോഗീത്തു ആത്മാവായി ഭവിക്കട്ടെ. ജ്ഞാനം അർത്ഥം വിവേകം, വിവേകശാലി അർത്ഥം ആരാണോ സമയമനുസരിച്ച് വിവേകപൂർവം കാര്യങ്ങൾ ചെയ്തുകൊണ്ടും സഫലത പ്രാപ്തമാക്കുന്നത്. വിവേകശാലിയുടെ അടയാളമാണ് അവർ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല. യോഗിയുടെ അടയാളമാണ് വ്യക്തവും ശുദ്ധവുമായ ബുദ്ധിയുള്ളവർ. ആരുടെ ബുദ്ധിയാണോ വ്യക്തവും ശുദ്ധവുമായിരിക്കുന്നത് അവർ ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഈയൊരു വാക്ക് ജ്ഞാനി യോഗി ആത്മാവിന്റേതല്ല. അവർ ജ്ഞാനത്തെയും യോഗത്തെയും ഓരോ കർമ്മത്തിലും കൊണ്ടുവരുന്നു. ശ്ലോകൻ: ആരാണോ തന്റെ അനാദി ആദി സ്വഭാവ സംസ്കാരത്തെ സ്മൃതിയിൽ വെക്കുന്നത് അവർക്ക് മാത്രമേ അചഞ്ചലരും ദൃഢതയുള്ളവരുമാകാൻ സാധിക്കൂ. ഓം ശാന്തി.